കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭേദഭാവങ്ങൾ വീണ്ടും മുഖവരിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പാപപരിഹാരം ക്രിസ്തുവിൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത്, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ ചിന്തിച്ചു. ഇസ്രായേൽ മക്കൾ ആണ്ടിൽ 3 പ്രാവശ്യം ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വരുവാൻ, യഹോവയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ ആ ദൈവം അവർ കൊടുത്ത 7 ഉത്സവങ്ങളിലെ 6ാമത്തെ ഉത്സവമായിരിക്കുന്ന മഹാപാപപരിഹാര ദിവസം അല്ലെങ്കിൽ യാഗത്തെ ആ ഉത്സവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ ചിന്തിച്ചു. പ്രായശ്ചിത്തം എന്നുള്ളതായിരിക്കുന്ന ആ പദം, അറ്റോൺമെൻറ്റ് എന്നുള്ളതായിരിക്കുന്ന ആ പദത്തെക്കുറിച്ച് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് പാപപരിഹാരം ലഭിച്ച ആ വിധത്തെക്കുറിച്ച് നിരപ്പ് കർത്താവായ യേശു ക്രിസ്തു മൂലം അവൻ്റെ രക്തത്താൽ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം നിരപ്പ് ലഭിച്ചു. കൊരിന്ത്യലേഖനത്തിൽ പറയുമ്പോൾ, റോമാലേഖനം 5:1 പറയുമ്പോൾ ആ ദൈവത്തോട് നമുക്ക് നിരപ്പ് ലഭിച്ചു. സ്തോത്രം, ഒന്നായി തീർന്ന നമ്മെ നിരപ്പിച്ച ആ പ്രക്രിയ ആണ് ആ പാപപരിഹാര പെരുന്നാളിലെ ആ ആട്ടുവറ്റന്റേതായ രക്തം, അല്ലെങ്കിൽ നിഷ്കളങ്കമായ ജീവി പ്രാകാരത്തിൽ മരുഭൂമിയിൽ യാഗപീഠത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ, യാഗപീഠത്തിൻ്റെ മുമ്പിൽ കെട്ടപ്പെട്ട മൃഗം നിൽക്കുമ്പോൾ, സകല ഇസ്രായേൽ ഗോത്രത്തിൻ്റെ 12 ഗോത്രത്തിൻ്റെ യാക്കോബിൻ്റെ മക്കളായിരിക്കുന്ന എല്ലാവരും പ്രാകാരത്തിൽ വന്ന് അവർ അവരുതായിരിക്കുന്ന കരം ഹൃദയഭാഗത്തേക്ക് വെച്ചുകൊണ്ട് അവർ തന്നെ മനസ്സിൽ യഹോവയാ ദൈവത്തോട് അവരിങ്ങനെ ഉച്ചരിക്കും, എനിക്ക് വേണ്ടിയാണ് ആ മൃഗം അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനാണ് അവിടെ നിൽക്കുന്നത് എന്ന് അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്. ഹല്ലേലൂയ. നമുക്ക് പകരമായി ഒരു കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി കൈകാലുകളെ വിരിച്ചതുകൊണ്ട് ഇന്നത്തെ ഈ പകൽക്കാലത്തിലും നമ്മുടെ കൈകാലുകൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായി ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ, നമ്മുടെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞ് ചുമലിൽ നിന്ന് ചുമട് നീങ്ങിയതായ ആ അനുഭവം നമുക്ക് ലഭിച്ചതായ കൃപകൾ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് ദിവസം തോറും ചെയ്യേണ്ട യാഗങ്ങളുണ്ട്, ആഴ്ചതോറും മാസം തോറും ആണ്ടുതോറും ചെയ്യുന്ന യാഗങ്ങൾ. ഇതെല്ലാം ചെയ്താലും വീണ്ടും അതിൻ്റെതായിരിക്കുന്ന ആ പരിവൃത്തി, ആ ശൃംഖല ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം എബ്രായ ലേഖനം നമ്മൾ ചിന്തിച്ചല്ലോ, ലേവിയ പുസ്തകത്തിൻ്റെ നിർവചനമാണ്, നിവൃത്തിയാണ് എബ്രായ ലേഖനം. സ്തോത്രം. എബ്രായ ലേഖനം ഒരു വ്യക്തി പഠിക്കണമെങ്കിൽ ലേവിയ പുസ്തകം മനസ്സിലാക്കാതെ എബ്രായ ലേഖനം പഠിക്കാനൊക്കെ. അപ്പോൾ അവിടെ പറയുന്നത് അവർ കഴിച്ചുകൊണ്ടിരുന്ന യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ടിരുന്നത് അവരുടെ പാപങ്ങൾക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിവില്ലാതിരുന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ കടന്നു വന്ന കർത്താവ്, അവൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. കർത്താവായ യേശുവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു, ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ ചിന്തിച്ചു. അപ്പോൾ അറ്റോൺമെന്റ് അല്ലെങ്കിൽ പ്രായശ്ചിത്തം, നിരപ്പ് എന്ന് പറഞ്ഞ ടു കവർ, മൂടുക. കഴിഞ്ഞ ആഴ്ച ദേവദാസൻ നമ്മൾ വീണ്ടും അത് ഓർപ്പിച്ചു. സ്തോത്രം. നമ്മൾ ലേവിയ പുസ്തകം 23:26-31 വാക്യങ്ങളാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ. ആ പശ്ചാത്തലം ചിന്തിക്കുക, നമ്മൾ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. സംഖ്യ പുസ്തകം 29:7-11 ആ വാക്യങ്ങൾ, ആ യാഗങ്ങൾ അല്ലെങ്കിൽ ആ ദിവസം എങ്ങനെ ജനമായിരിക്കണം, ഏതെല്ലാം വിധത്തിലായിരിക്കണം, ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ളതായിരിക്കുന്ന ആ ബന്ധങ്ങളും ഇടപാടുകളും എങ്ങനെയായിരിക്കണം എന്ന് നമ്മളവിടെ ചിന്തിച്ചു. ലേവിയ പുസ്തകം 2:34 നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ലേവിയ പുസ്തകം 16-ാം അധ്യായത്തിലാണ് അതിൻ്റെതായിരിക്കുന്ന പാപപരിഹ അല്ലെങ്കിൽ അഗരോൻ സ്വന്തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി യാഗം കഴിച്ച ശേഷം ജനത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് പ്രാകാരത്തിൽ നിർത്തിയിരിക്കുന്ന 2 ആട്ടുകൊറ്റന്മാരുണ്ട്. ഒന്ന് അവർ പ്രാർത്ഥിച്ച് 2 ചീട്ടിടും. യഹോവയ്ക്കുന്ന ചീട്ട് വീണ ആട് ഏതാണോ ആ ആടിനെ അറുത്ത് അതിൻ്റെ രക്തം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, എവിടെ കൊണ്ടുപോകും? അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആടിൻ്റെ രക്തം തളിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ് എന്നതുപോലെ ആ ആലയത്തിന് മൂന്ന് ഭാഗമുണ്ട്. ഒന്ന് പ്രാകാരം, പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, സ്തോത്രം എന്നതുപോലെ ദേഹം, ദേഹി, ആത്മാവ്. കർത്താവായ യേശുക്രിസ്തു ആകുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം തളിക്കുന്നത് ഹല്ലേലൂയ ഏത് ഭാഗത്താണ്? അന്തർമന്ദിരമാകുന്ന നമ്മുടെ ഹൃദയത്തിലാണ് തളിക്കുന്നത്. ഹല്ലേലൂയ. ആ വിലപ്പെട്ടതായ രക്തം എവിടെയും തൂവാതെ, എവിടെയും സ്പില്ല് ചെയ്യാതെ, ഡ്രോപ്പ് ചെയ്യാതെ ആ രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് എന്ന് യഹോവയുടേതായിരിക്കുന്ന ശെഖേന. നോക്കുക, പ്രാകാരത്തിൽ വെളിച്ചമുണ്ട്, പരിശുദ്ധ സ്ഥലത്ത് വെളിച്ചമുണ്ട്, അതിപരിശുദ്ധ സ്ഥലത്തും വെളിച്ചമുണ്ട്. ഈ മൂന്ന് വെളിച്ചവും മൂന്ന് രീതിയിലുള്ള വെളിച്ചമായിരുന്നു. മൂന്ന് മൂന്ന് ആവശ്യങ്ങൾക്കുള്ള ആ വെളിച്ചമായിരുന്നു. പ്രാകാരത്തിലെ വെളിച്ചം എന്തായിരുന്നു? സൂര്യന്റെ വെളിച്ചം അല്ലേ? പ്രാകാരത്തിൽ സൂര്യന്റെ വെളിച്ചം. പരിശുദ്ധ സ്ഥലത്ത് ഏഴ് കവരം ഉള്ള നിലവിളക്കിന്റെ വെളിച്ചം. അതിപരിശുദ്ധ സ്ഥലത്ത് ഇത് രണ്ടുമല്ലാത്ത അല്ലേ, ദൈവത്തിന്റെ ശെഖേന ഇറങ്ങി വസിക്കുന്ന ആ തേജസ്സിൻ്റെതായിരിക്കുന്ന ആ തേജസ്. യഹോവയായ ദൈവം ഇറങ്ങി വസിച്ചാൽ തേജസ് ഉണ്ടാകുമല്ലേ. കാരാഗ്രഹത്തിലേക്ക് യഹോവയുടെ ആ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ കാരാഗ്രഹം തിളങ്ങിയില്ലേ, വെളിച്ചം കൊണ്ട് നിറഞ്ഞു. അന്ധകാരത്തിൽ തമ്മിൽ തമ്മിൽ ആൾക്കാർ കാണുവാനും ചങ്ങലകൾ അഴിഞ്ഞു വീണതൊക്കെയും കാണത്തക്കവണ്ണം പ്രകാശമയമായി തീർന്നു. അപ്പൊ എന്നതുപോലെ അന്ധകാര നിബിഡമായിരിക്കുന്ന, കുണ്ടറയ്ക്ക് സമാനമായിരിക്കുന്ന, അല്ലെങ്കിൽ പാപത്താൽ നിബിഡമായിരിക്കുന്ന, ഒരു പാപിയുടേതായിരിക്കുന്ന അന്തർമന്ദിരമാകുന്ന ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ശെഖേനയാകുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ എങ്ങനെയായിത്തീരുന്നു? പ്രകാശപൂരിതമാകുന്നു. സ്തോത്രം ദൈവത്തിൻ്റെ കൃപകളെ ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കുമ്പോൾ അവൻ്റെ വിശ്വസ്തകൾക്കായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. സ്തോത്രം. നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ ആണ്ടിൽ മാത്രം ഒരിക്കൽ മാത്രമേ പരിശുദ്ധ സ്ഥലത്ത് കടന്നു പോകാൻ, സ്തോത്രം, അത് ആർക്കു മാത്രമേ പറ്റുകയുള്ളായിരുന്നു? സാമാന്യ ജനത്തിനോ സാധാരണക്കാരന് അവിടെ കയറാൻ ഒക്കെയല്ല. കാരണം അതത്ര വിശുദ്ധമാണ്. ഇനി മഹാപുരോഹിതൻ തന്നെ ആണ്ടിലൊരിക്കൽ അവിടെ കടന്നു ചെല്ലുകയാണെങ്കിൽ, വേദപുസ്തകത്തിൽ അതിന് കൃത്യമായി പറയുന്നില്ല എങ്കിലും നമുക്ക് ചരിത്ര യഹൂദ തൽമൂദുകളിൽ അവരതായിരിക്കുന്ന പാരമ്പര്യം എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, സ്തോത്രം, പിരിച്ചതായ പഞ്ഞുനൂൽ കൊണ്ട് ഉണ്ടാക്കിയതായ പിരിച്ചതായ കയർ അരയിൽ കെട്ടി, ആ അരയിൽ കെട്ടിയതായിരിക്കുന്ന അല്ലെങ്കിൽ ആ കയർ പ്രാകാരത്തിലേക്ക് നീണ്ടുകിടക്കും, അല്ലെങ്കിൽ കാലിൽ ചങ്ങലയിട്ട് അങ്ങനെ പോകും എന്നൊക്കെയാണ് അവർ പറയുന്നത്. സ്തോത്രം. എന്നാൽ അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ആദ്യമേ ജനത്തിന്റെ പാപത്തിനു വേണ്ടി, പരിഹാരത്തിന് വേണ്ടി രക്തവുമായി കടന്നുപോയ പുരോഹിതൻ, മഹാപുരോഹിതൻ, തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി പോയതായ കാളക്കിടാവിൻ്റെ രക്തം അഥവാ പരിഹാരം വരുത്തിയില്ലെങ്കിൽ, പൂർണ്ണത വരുത്തിയില്ല എങ്കിൽ താൻ എന്ത് ചെയ്യും? അവിടെ മരിച്ചു വീഴും. അങ്ങനെ മരിച്ചു വീണാൽ ആർക്കും ഓടിച്ചെന്ന് കയറി ചെല്ലാൻ ഒക്കത്തില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പ്രാകാരത്തിൻ്റെ ആലയത്തിൻ്റെ അഥവാ കൂടാരത്തിൻ്റെ വാതിലൊന്നും അത്ര ശക്തിയുള്ളതല്ല. നമുക്കറിയാം, നാല് തൂണുകളിൽ മേലാണ് പ്രാകാരവാതിൽ തൂക്കിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പ്രാകാരത്തിൻ്റെ വാതിൽ കർത്താവായ യേശു ക്രിസ്തുവിന് സാദൃശ്യമാണ്. അപ്പൊ നാല് തൂണ് നാല് സുവിശേഷങ്ങളാണ്. അപ്പൊ നാല് സുവിശേഷങ്ങളിലാണ് കർത്താവായ യേശുവിൻ്റെ ജനനവും മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും തൂക്കിയിരിക്കുന്നത്. പ്രൈസല്ലോ. സ്തോത്രം. മുമ്പോട്ട് കടന്നു പോകുന്ന തൂണുകളിൽ മേലാണ് തൂക്കിയിരിക്കുന്നത്. സ്തോത്രം. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അടക്കം തോന്നിപ്പോ ആർക്കും ഏ സമയത്തും കടന്നു ചെല്ലാമെങ്കിലും ജനത്തിന് വളരെ പേടിയാണ്. കാരണം അത് യഹോവയുടെ ശെഖേന ഇറങ്ങി വന്ന് വസിക്കുന്ന സ്ഥലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും ശിഷ്യന്മാരും 120 പേര് ദൈവാത്മാവിൽ നിറഞ്ഞവരായി കൂടിയിരുന്ന, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട 3000 പേര് കൂടിയിരുന്ന സ്ഥലം ആരുടേതായിരുന്നു? വീട് ആരുടെ? പ്രോപ്പർട്ടി ആരുടേതായിരുന്നു? മർക്കോസിന്റെ അല്ലെങ്കിൽ മറിയയുടെ വീടായിരുന്നു അല്ലേ? കഴിച്ചല്ലോ. നമ്മൾ ഈ കൂടിയിരിക്കുന്ന നാല് ഭിത്തിക്കകത്ത് നമ്മുടെ ഒരു വീട് പോലെ വീടാണ്, ഇതല്ലേ ഒരു വീടാണ്. സ്തോത്രം. എന്നാൽ നമ്മളിതിൽ പ്രാർത്ഥിച്ച ദൈവമക്കൾ ഒരുമിച്ച് കടന്നു വന്നു കഴിയുമ്പോൾ ദൈവ സാന്നിധ്യമാണ് ആ സ്ഥലത്തേക്കല്ലേ. അനന്യാസും സഫീറയും കടന്നു വന്ന് സ്ഥലം വിറ്റഴിച്ച് കടന്നു വന്ന് ആ പറയുന്നു ഇത്രയ്ക്കോ വിറ്റിരുന്നു, അതെ ഇത്രയ്ക്കോ വിറ്റിരുന്ന അവർ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പത്രോസ് പറയും ദൈവത്തിന്റെ ആ ദൈവത്തോട് നിങ്ങൾ എന്ത് ചെയ്തു? വ്യാജം പറഞ്ഞു എന്നാണ്. പക്ഷെ ആ പ്രോപ്പർട്ടി ആ വസ്തു ആരുടേതാണ്? മാർക്കോസിന്റെ അല്ലെങ്കിൽ മറിയയുടെ അല്ലേ? ബർണബാസിന്റെ സഹോദരി ആയിരിക്കുന്ന ആ മറിയയുടെ വീടാണ്. സ്തോത്രം. അവരങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷെ അതെന്തായിരുന്നു? ദൈവസന്നിധിയായിരുന്നു. സ്തോത്രം. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് എവിടെയാണ്? ദൈവസന്നിധിയാണ്. നമ്മുടെ അന്തര ഇന്ദ്രിയങ്ങളെയും ഉത്ഭവങ്ങളെയും ആരാഞ്ഞറിയുന്ന നമ്മുടെ കർത്താവ് അത്യാലയ്ക്കൊത്ത കണ്ണിൻ്റെ മുമ്പിൽ ആണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ നോക്കുക, ഒരു കഴുകൻ എത്ര ഉയർന്നു പറന്നിരിക്കട്ടെ, അതിൻ്റെ ഇരകളിൽ ഏറ്റവും ചെറിയതായ ഒരു ഇര എവിടെയായിരുന്നാൽ ആ കഴുകൻ്റെ കണ്ണിന് കാണാൻ കഴിയില്ലേ? പ്രൈസല്ലോ. സ്തോത്രം. സ്വർഗാതി സ്വർഗത്തിൽ ആരും കാണാതെ വണ്ണം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നൊരു വാക്ക് സ്തോത്രം പറയുവാൻ, ഹല്ലേലൂയ, നമുക്ക് ലഭിച്ച ഭാഗ്യം എത്ര വലുതാ അല്ലേ? ആണ്ടു കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈവൻ സെക്രിയാവ് യഹോവയുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ 24 കൂറുകൾ ക്രമം കഴിയണം എന്ന് പറഞ്ഞ എലിയാസറിനും ഈതാമാറിനും ലഭിച്ചതായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് 24 മക്കളുണ്ടായിരുന്നു. അപ്പൊ അവരതായിരിക്കുന്ന ക്രമം അനുസരിച്ച് ആ സ്കെഡ്യൂൾ വരുമ്പോൾ, ആ ലിസ്റ്റ് വരുമ്പോൾ, ആ ഡേറ്റ് വരുമ്പോൾ മാത്രമേ സെക്രിയാവിന് കോവിഡ് ആലയത്തിൽ കടന്നു ചെല്ലാനൊക്കത്തു. സ്തോത്രം. നോക്കിക്കേ, നമുക്ക് എപ്പോഴൊക്കെ കടന്നു ചെല്ലാം? ഏയ്സല്ലോ. സ്തോത്രം. എപ്പോഴൊക്കെ നമുക്ക് കടന്നു ചെല്ലാം? എപ്പോൾ കടന്നു ചെല്ലണം? അപ്പോഴൊക്കെ കടന്നു ചെല്ലാം. ഏയ്സല്ലോ. സ്തോത്രം. അത് കണ്ടുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് 4:16 വാക്യത്തിൽ അതുകൊണ്ട് തൽസമയത്ത് കരുണ ലഭിക്കേണ്ടതിന് എന്ത് ചെയ്യണം? എവിടം വരെ ചെല്ലണം? യാഗപീഠമാണ് മുമ്പിലുള്ളതല്ലേ? ഏറ്റവും മുമ്പിലൊരു മനുഷ്യൻ കടന്നു ചെന്നാൽ കാണുന്ന എന്താ? യാഗപീഠം, താമ്രത്തൊട്ടി. യാഗപീഠത്തിനടുക്കളോളം ചെല്ലാനാവുന്ന പറഞ്ഞിരിക്കുന്നേ. പിന്നെ കൃപാസനത്തിൽ. സ്തോത്രം. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം കടന്നു ചെല്ലാകുന്ന സ്ഥലത്ത് അന്ധകാരത്തിൽ കിടന്ന ദോഷികളും പാപികളുമായിരുന്ന നമ്മെ അവന്റെ രക്തത്താൽ തളിച്ച് ശുദ്ധീകരിച്ച നമുക്ക് എവിടേക്ക് കടന്നതെല്ലാം പദവി ലഭിച്ചു? പിതാവിന്റെ സന്നിധിയിലേക്ക്. അതാണ് നമുക്ക് ലഭിച്ച നിരപ്പ്, റിക്കൺസിലിയേഷൻ, പ്രായച്ചിത്തം, അറ്റോൺമെന്റ്. കർത്താവായ യേശുവിന്റെ രക്തമാണ് ആ പിതാവിന്റെ സിംഹാസനത്തിലേക്ക്, പിതൃസന്നിധിയിലേക്ക് നമ്മെ അടുപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ന്യായവിധിക്ക് വിധേയമായ മൃഗത്തിൻ്റെതായിരിക്കുന്ന രക്തം ആ പിതാവിന്റെ സന്നിധിയിൽ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്ത്? പുത്രനായിരിക്കുന്ന കർത്താവ് കൊണ്ടുപോയി തളിച്ചു എന്ന് പറഞ്ഞ തന്നെ തന്നെ അവിടെ സമർപ്പിച്ചു. പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇതാ ഞാൻ വരുന്നുവെന്ന് പുസ്തകച്ചുള്ളിൽ എഴുതിയിരിക്കുന്നത് നിവർത്തിച്ചതായിരിക്കുന്ന യേശുവിന്റെ ആത്മാവിനെ അവനിൽ നിന്ന് ആരും എടുത്തതല്ല. യേശു സുബോധത്തോടെ തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തതാണ്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം മഹാപാപ പരിഹാരം ക്രിസ്തുവിൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്നുകൂടെ നോക്കാം. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 40:3 വാക്യം വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 40:3. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. 40:3 വായിച്ചാട്ടെ. അടുത്തത് എല്ലാ താഴ്വരെയും നികന്നു വരും. ആ നോക്കുക, അത് സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ സ്നാപകൻ തന്റേതായിരിക്കുന്ന കർത്താവായ യേശുവിന് മുന്നോടിയായിട്ട് വരുന്നതായിരിക്കുന്ന ചിത്രമാണ് യെശയ്യാവ് ക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരിക്കുന്നത്. സ്തോത്രം. അത് യോഹന്നാൻ ആ തൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്നായിരിക്കുന്ന പരീശന്മാരോടും ശാസ്ത്രിമാരോടും സാധൂക്യരോടുമായിരിക്കുന്ന ജനത്തോട് ഈ അവൻ മാനസാന്തര സ്നാനം യോർദാൻ നദിയിൽ കഴിപ്പിക്കുന്ന കാണുവാൻ തടിച്ചുകൂടി നിൽക്കുന്ന ഇരുകരയിലും തടിച്ചുകൂടി നിൽക്കുന്ന ജനത്തോട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന വാചകവും ഇതുതന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മുമ്പോട്ട് തൻ്റെ അടുക്കിലേക്ക് വരുന്ന യേശുവിനെ യോഹന്നാൻ എൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യവും 35-ാമത്തെ വാക്യവും കൂടെ വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 1:29-35. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അടുത്തത് നോക്കുക, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ സെക്രിയാവിന്റെ മകനായിരിക്കുന്ന, സെക്രിയാവിന്റെയും എലിസബത്തിന്റെയും മകനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ പറയുന്നത് എന്താ? അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. സ്തോത്രം അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ യോഹന്നാനും യേശുവും തമ്മിൽ പ്രായത്തിൽ എത്ര വ്യത്യാസമുണ്ട്? 6 മാസം. 6 മാസം വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാ മുമ്പേ വന്നത്? യോഹന്നാൻ അല്ലേ? അപ്പൊ ഈ യോഹന്നാൻ സ്നാപകൻ മുമ്പേ എന്ന് പറയുന്നതായിരിക്കുന്ന ആ മുമ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ വല്യപ്പന്മാരിൽ ഒരുവനായിരിക്കുന്ന 1-ാമത്തെ മഹാപുരോഹിതനായിരിക്കുന്ന അഹരോൻ ജനിക്കുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ മാനവരാശിയുടെ 1-ാം എന്ന് പറയുന്ന തലയായിരിക്കുന്ന ആദമിനും മുമ്പ്, ആദമിനെ സൃഷ്ടിച്ചവനാണ് എനിക്ക് പിന്നാലെ വരുവാൻ പോകുന്ന എനിക്ക് മുമ്പുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ യേശുവിനെ ആരെല്ലാം വലിയവനായി കണ്ടിട്ടുണ്ടോ, ഈ യേശുവിനെ ഈ തച്ചന്റെ വീട്ടിൽ മറിയയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വളർന്നതായിരിക്കുന്ന ഈ തച്ചന്റെ മകനെ ആരെല്ലാം തനിക്ക് എനിക്ക് മുമ്പനായിരുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരെല്ലാം ഭൂമിയുടെ പരപ്പിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം അല്ലേ? ജ്ഞാനത്തിൽ നിപുണനായിരുന്ന ശാസ്ത്രിമാരും സാധൂക്യരും പരീശന്മാരും പറഞ്ഞല്ലോ, ഓ ഇവൻ ഈ കാര്യങ്ങളൊക്കെ പറയും. ഇവൻ എത്ര വയസ്സുണ്ട് അല്ലേ? 50 വയസ്സില്ലല്ലോ. 50 വയസ്സ് കഴിയുമ്പോഴാണ് അവൻ പരിജ്ഞാനത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ അവൻ പൂർണ്ണനാകുന്ന, അറിവിൽ പ്രാപ്തനാകുന്നത്. 50 വയസ്സില്ല. 30 വയസ്സ് തികയാൻ പോകുന്ന, അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന, 30 അല്ലെങ്കിൽ 35, 32-ോ 31-ോ വയസ്സ് അവസാന സമയങ്ങളിൽ പറയുന്ന കാര്യമാണ്. സ്തോത്രം. ഈ 30 വയസ്സുള്ള കൊച്ചു ചെറുക്കൻ എന്നാ പറയുന്നേ? ഇവൻ പള്ളിക്കൂടത്തിൽ പോയി ഇവൻ ശാസ്ത്രം അറിയത്തിന് ശാസ്ത്രം സംസാരിക്കുന്നത് എങ്ങനെ അല്ലേ? വിദ്യാഭ്യാസമില്ലാത്തവൻ ഭ്രാന്തൻ എന്നൊക്കെയാ പറഞ്ഞു. എന്നാൽ സ്തോത്രം, ഈ യോഹന്നാൻ സ്നാപകന് ഒരു കാര്യം മനസ്സിലായി. എന്തവ? അവൻ എൻ്റെ പിന്നാലെയാണ് വരുന്നതെങ്കിലും സ്തോത്രം എനിക്ക് മുമ്പേ ഉള്ളവനാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? അവന് പാത ഒരുക്കുന്ന വഴികാട്ടി മാത്രം, വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ്, ഒരു ഓടക്കുഴൽ പോലെ, ഒരു മുരളി പോലെ, ഓടക്കുഴൽ പോലെ. സ്തോത്രം. ഊതുവാൻ്റെക്കെ വേണം, അവൻ്റെ കരത്തിലെ ഒരു ഉപകരണം മാത്രമാണ് സ്തോത്രം. ആ യോഹന്നാനാണ് പറയുന്നത് സ്തോത്രം. എന്ത്? തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഓർപ്പിച്ചു, ചെരുപ്പിൻ്റെ വാറഴിക്കാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ പദവിയാവുള്ളൂ? ഒരു വീട്ടിലെ അടിമകളിൽ ഏറ്റവും വില കുറഞ്ഞ, നിസ്സാരമായി കരുതുന്ന, താണതായിരിക്കുന്ന, ഏറ്റവും വില കുറഞ്ഞതായിരിക്കുന്ന ഒരു അടിമയുടെ ജോലിയാണ് യജമാനന്റെ കാലിലെ ചെരുപ്പഴിക്കുക, കെട്ടിക്കൊടുക്കുക. അതിനുപോലും യോഗ്യനല്ലെന്ന് പറഞ്ഞാൽ അതെന്നാ? നോർത്ത് നോക്കി സ്തോത്രം. അവനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്വർഗരാജ്യത്തിൽ അവനേക്കാൾ വലിയവനില്ല. സ്തോത്രം, സ്തോത്രം. അങ്ങനെ മുമ്പോട്ട് നിന്ന് പറഞ്ഞു നിർത്തിപ്പോയാൽ ഒത്തിരി പറയുവാനുണ്ട്. സ്തോത്രം. തന്റെ അടുക്കിലേക്ക് വരുന്ന യേശുവിനെ, അല്ലെങ്കിൽ മഹാപാപപരിഹാര പെരുന്നാളിൽ നടക്കുന്ന സമയമായത്, യെരുശലേം ആലയത്തിൽ നമ്മൾ കഴിഞ്ഞ പെന്തക്കോസ് പെരുന്നാളിൽ നമ്മൾ പഠിച്ചല്ലോ, ദേശത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ജനം കടന്നു വന്ന് പ്രാകാരത്തിൽ തടിച്ചുകൂടിയിരിക്കുക. യെരുശലേമിൻ്റെ പല ഭാഗങ്ങളിൽ അവർ വന്ന് സത്രങ്ങളിലും മറ്റ് ആ വാടക വീടുകൾ ഹോട്ടലിലൊക്കെ താമസിച്ച്, വഴി അമ്പലങ്ങളിലൊക്കെ താമസിച്ച് അവർ ഈ പെരുന്നാളിന് വലിയ പുരുഷാരം കൂടിയിരിക്കുക. അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് യോഹന്നാൻ തൻ്റെ പിന്നാലെ വരുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പുരുഷാരത്തിന് നടുവിലേക്ക് ദൈവാലയത്തിലേക്ക് നടന്നു നീങ്ങുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പറയും, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോഴും ദൈവത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്, രണ്ട് കുഞ്ഞാട് യാഗപീഠത്തിൻ്റെ മുമ്പിൽ യഹോവയുടെ ആലയത്തിന് പ്രാകാരത്തിൽ അവിടെ നിൽപ്പുണ്ട്. സ്തോത്രം. അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ജനം അജാഗ്രതയോടെ നിൽക്കുന്ന, പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ആത്മതപനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ യോഹന്നാൻ സ്നാപകൻ ഒട്ടകരോമ വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചുകൊണ്ട് ആ പ്രാകൃതനും കിരാതനുമായിരിക്കുന്ന വേഷധാരിയായിരിക്കുന്ന യോഹന്നാൻ വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ജനമെല്ലാം തിരിഞ്ഞു, ഇത് എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്, ആരെക്കുറിച്ചാണ് പറയുന്നത്? യോഹന്നാൻ വിരൽ ചൂണ്ടി. സ്തോത്രം. യാഗപീഠത്തിൻ്റെ അടുക്കലേക്ക് ആടിനേക്കാരെന്ന് ചൂണ്ടത് അവർ വിചാരിച്ച് അങ്ങനെ ആയിരിക്കുമല്ല, വിരൽ ചൂണ്ടി. യേശു നമ്മുടെയും വിരൽ ചൂണ്ടുന്ന കേന്ദ്ര ബിന്ദു, കേന്ദ്ര വ്യക്തി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ജനം ശ്രദ്ധിക്കുവാൻ തുടങ്ങി, അവൻ്റെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുവാൻ തുടങ്ങി. സ്തോത്രം. അവനെ കൊല്ലുവാനും അവനെ ഇല്ലാതാക്കുവാനും ദൈവാലയത്തിൻ്റെ അഗ്രത്ത് കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലുവാൻ, മലയുടെ മണ്ടയ്ക്ക് കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലുവാണ്ടൊക്കെ വണ്ണം, അവനെ വേദനിപ്പിച്ച് രോഗം പിടിപ്പിച്ച് തകർക്കുവാണ്ടൊക്കെ വണ്ണം ശ്രമിച്ചു. എന്നാൽ അവിടെയെല്ലാം ആ ഗത്സമനയിൽ വെച്ച് നമുക്കറിയാമല്ലോ, അവിടെ വെച്ച് അവൻ കാൽവറി ക്രൂശിലെ മരണം ചെയ്യാതവണ്ണം, മരിക്കാതവണ്ണം അവിടെ വെച്ച് കൊല്ലുവാൻ ശ്രമിച്ചു അല്ലേ. സ്തോത്രം. രക്തം വേർപ്പുള്ളതുപോലെ നിലത്ത് വീണു, മരണവേദനയിലായി. സ്തോത്രം. കർത്താവായ യേശുവിനറിയാം, എനിക്കിൻ്റെ ക്രൂശ് മരണമാണ് എനിക്ക് ചെയ്യുവാനുള്ളത്. അവിടെ വെച്ചുള്ള വേദനയിൽ, പിതാവേ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണം, ഇവിടെ വെച്ചല്ല ഞാൻ മരിക്കേണ്ടത്, ഈ വേദനയിലല്ല ഞാൻ മരിക്കേണ്ടത്, ഈ ഗത്സമന തോട്ടത്തിൽ വെച്ചല്ല ഞാൻ മരിക്കേണ്ടത്, സകലരും കാണത്തക്ക വണ്ണം ഉയർന്നുള്ളതായിരിക്കുന്ന മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മരിക്കണമെന്നുള്ളതാണ് എൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞാൻ നീക്കോതമസിനോട് പറഞ്ഞത്. നിന്റെ തിരുവെഴുത്തിൽ എന്നെ കുറിച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അതുപോലെ ഞാൻ മരിക്കണം. അല്ല, നിന്റെ ഇഷ്ടം ഇങ്ങനെയാണ്, ഇവിടെ വെച്ചാണ് മരിക്കേണ്ടതെങ്കിൽ നിന്റെ ഇഷ്ടം ആകട്ടെ. സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് യേശുവിനെ ശാക്തീകരിച്ചു. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് ആരെ ശാക്തീകരിച്ചു? ദൂതന്മാരെ അടുക്കിലും ചിട്ടയിലും നക്ഷത്രഗോളങ്ങൾക്ക് പേര് ചൊല്ലി വിളിക്കുന്ന, കരയും കടലും സൃഷ്ടിച്ച സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായിരിക്കും ദൈവമായിരിക്കുന്ന കർത്താവിനെ ദൂതന്മാർ വന്ന് ശാക്തീകരിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പുത്രന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും വേദനയുടേതായിരിക്കുന്ന നെല്ലിപ്പടി ചവിട്ടു നിൽക്കുമ്പോഴും നമ്മെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം പറഞ്ഞയക്കുവാൻ പിതാവിൻ്റെ സന്നദ്ധിയിൽ ആയിരം ആയിരം കോടി കോടി ദൂതന്മാരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൂതനെ അയച്ചാൽ അവന് വരുവാൻ വേഗത കുറഞ്ഞല്ലെങ്കിൽ, വരുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും വേദന വർദ്ധിച്ചാൽ, പ്രയാസമുണ്ടായാൽ, അതിന് മുമ്പ് ശീഘ്രഗതിയോടെ കടന്നു വരുന്ന ഒരു കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ആമേൻ. ഹാലലുയ ഹാലലുയ സ്തോത്രം. നോക്കുക, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ എന്ത് ചെയ്യുന്നു? എന്റെ പിന്നാലെ വരുന്നു, എനിക്ക് മുമ്പുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പുണ്ടായിത്തീർന്ന എന്ന് അവൻ പറഞ്ഞ ഇവൻ തന്നെ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഭാഗമാണ് നമ്മൾ 30-ാമത്തെ വാക്യം വായിച്ചു തീർത്തത്. 35-ാമത്തെ വാക്യം വായിക്കാം. 35. ആ പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും സ്തോത്രം. ആ അപ്പം മഹാപാപപരിഹാര ദിവസത്തിൽ അതൊരു ദിവസം മാത്രം നടക്കുന്ന കാര്യമാണ്. ഈ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നതായിരിക്കുന്ന ജനങ്ങൾ വളരെ തിരക്കേറിയ സന്ദർഭവും സാഹചര്യമായതുകൊണ്ടും പുരുഷാരം വളരെ ആയിരിക്കുന്നത് കൊണ്ടും അവരൊക്കെ കാണിക്ക ഭണ്ഡാരങ്ങളിൽ പണമിടുന്നതിനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ആദ്യത്തെ ദിവസം തന്നെ സമയം കിട്ടുകയില്ല. അപ്പോൾ അവർ ചില ദിവസങ്ങൾ കൂടെ അവിടൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് പരിസരങ്ങളിലൊക്കെ നിന്ന് സ്വന്തക്കാരുടെയും ചർച്ചക്കാരുടെയും അടുക്കലൊക്കെ നിന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച് അവർതായിരിക്കുന്ന കാഴ്ചകളും സ്തോത്ര കാഴ്ചകളും നേർച്ചകളും വഴിപാടുകളും സകല ജനവും കാണുക കഴിക്കത്തക്കവണ്ണം അവരവിടെ നിൽക്കുമ്പോൾ സ്തോത്രം യോഹന്നാൻ സ്നാപകനും തൻ്റെ ശിഷ്യന്മാരും അടുത്ത ദിവസവും ഈ ആലയത്തിലേക്ക് വന്നപ്പോൾ സ്തോത്രം ജനം നിൽക്കുന്നത് കണ്ടു. സ്തോത്രം പരസ്യയോഗത്തിന് നല്ലൊരു സമയമാണ്. വീണ്ടും യോഹന്നാൻ പറയുന്നു, പിറ്റേന്ന പിന്നെയും എന്താണ് പറയുന്നത്? എന്താണ് പിന്നെയും? തൻ്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ ഇന്നലെയും ഇന്നും നമുക്കുയർത്തുവാൻ മതിയായവനാണ് അല്ലേ? സ്തോത്രം. ഉത്സവങ്ങൾ വന്നവരെല്ലാം കടന്നുപോയില്ലേ? എന്നാൽ ഈ യേശു അങ്ങനെ കടന്നു പോകുന്നവനല്ല. നിന്നോട് കൂടെ പാർക്കേണ്ടി വന്നാൽ പാർക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന് വസിക്കുന്ന കർത്താവും കൂടിയാണ്. കേവലം ഒരു വഴിപോക്കൻ മാത്രമല്ല ഇവൻ, കേവലം ഒരു അതിഥി മാത്രമല്ല. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങളിൽ കടന്നു വന്ന് നമ്മെ സഹായിപ്പാൻ മതിയായ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങ് മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ വാക്യവും 26-ാം അധ്യായത്തിൽ 36 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളും ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളും നമ്മൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. ഗെത്സെമന തോട്ടത്തിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ലോകത്തിന്റെ പാപം നിറഞ്ഞ കയ്പ് നീരിന്റെ പാനപാത്രം, പിതാവായ ദൈവം പുത്രന്റെ നേരെ നീട്ടി, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നീക്കണം എന്ന് പറഞ്ഞ ക്രൂശിൽ മരിക്കുന്നത് മാറ്റി എന്നെ വേദനയിൽ നിന്ന് മാറ്റുവാനല്ല കർത്താവോടെ പറഞ്ഞതെന്ന് ഓർക്കണം. സ്തോത്രം. ഇവിടെ വെച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ശത്രു ജയമെടുക്കുമല്ലോ, അത് വരാൻ പാടില്ല. ശത്രുവിന്റെ തലയെ തകർക്കുവാനാണ് നീ എന്നെ അഭിഷേകം ചെയ്ത് അഥവാ അഭിഷേകം ചെയ്ത് അധികാരം തന്നെ എന്നെ ഇങ്ങോട്ട് വിട്ടതെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ മരിച്ചുകൂടാ അല്ലെ? പലപ്പോഴും നമ്മൾ ചില അവകാശങ്ങൾ ദൈവസന്നിധിയിൽ പറയുമല്ലേ, അല്ലേ? താവി അല്പസമയം കൂടെ ആയുസ് നീ കൊടുക്കണം, ഒരവസരം കൂടെ കൊടുക്കണം അല്ലേ? അബ്രഹാം ലോത്തിന് വേണ്ടി, സൊദോം ഗൊമോറയ്ക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചതുപോലെ, എസ്കേൽ പ്രവചനം വായിക്കുന്ന പോലെ, മനുഷ്യന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തക്കുന്ന പുരുഷനെ അന്വേഷിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഇടിവിൽ നിൽക്കുന്ന, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു വ്യക്തി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ യോഹന്നാൻ ഇത് വിളിച്ചു പറയുമ്പോൾ ഇതെന്താണെന്ന് നല്ലതുപോലെ അറിയുന്ന ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ ഇത് പറയുന്നത്. ഒന്ന്, 29-ാമത്തെ വാക്യത്തിൽ വായിച്ചത് എന്താ? ദൈവത്തിന്റെ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 35-ാമത്തെ വാക്യത്തിൽ വായിച്ചത് ദൈവത്തിന്റെ കുഞ്ഞാട്. സ്തോത്രം. അപ്പൊ നമ്മൾ ചിന്തിച്ചല്ലോ ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പുതിയ ക്രിസ്തുവിൽ വന്ന നിറവേറലാണ് നമ്മൾ വായിക്കുന്നത്. നിഴലാണ് നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിച്ച ആട്ടുകൊറ്റന്ന് ഒന്ന് യഹോവയ്ക്ക് എന്ന് ചീട്ട് വീണു, മറ്റൊന്ന് അസസേലിനും ചീട്ട് വീണു. അത് നിഴലിൽ നിൽക്കുകയാണ്. യഹോവയ്ക്ക് എന്ന് ചീട്ട് വീണത് ആടിങ്ങി ആടിൻ്റെതായിരിക്കും രക്തമാണ് എടുത്ത് മഹാപുരു അതിപരിശലത്തെ കടന്നു പോകുന്നത്. അഹരോൻ തൻ്റെയും തൻ്റെ കുടുംബത്തിനും പാപപരിഹാരം വരുത്ത ആ കാളയുടെ രക്തവും അത് നേരത്തെ കൊണ്ടുപോയി അതിൻ്റെ ഉടൽ ഈ ആടിന്റെയും കാളക്കിടാവിന്റെയും ഉടൽ പ്രാകാരത്തിൽ യാഗപീഠത്തിന്റെ വശത്തുണ്ട്, കിഴക്ക് വശത്ത് കിടപ്പുണ്ട്. സ്തോത്രം. ഈ പുരോഹിതൻ ശുശ്രൂഷ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഉടലെടുത്ത് എന്ത് ചെയ്യുന്നത്? കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചു, എന്നാലും വീണ്ടും ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഓർപ്പിച്ചു വിടുകയാണ്. എവിടെ കൊണ്ടുപോകും? പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ദഹിപ്പിക്കും അതിനെ മുഴുവനായി. പുരോഹിതന് ഒരു ഓഹരിയും കിട്ടാത്തൊരു യാഗമാണ് ഈ മഹാപാപപരിഹാര യാഗം. പ്രൈസലോ, മുഴുവനും ദഹിക്കപ്പെടുന്ന ചാമ്പലാകുന്ന സ്തോത്രം. യാഗപീഠത്തിൽ ദഹിക്കേണ്ട ഭാഗം യാഗപീഠത്തിൽ, പുറത്ത് പാളയത്തിന് പുറത്ത് വെളിമ്പ്രദേശത്ത് വെളിസ്ഥലത്ത് സ്തോത്രം ദഹിക്കേണ്ടതായിരിക്കുന്ന ഭാഗങ്ങൾ അവിടെയും ദഹിക്കുന്നതായിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മഹാപുരോഹിതൻ പാപപരിഹാരത്തിന് എബ്രായ ലേഖനം 13:11-12 വാക്യം വായിച്ചാട്ട്. എബ്രായ ലേഖനം 13:11-12 വാക്യം, അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഒന്നുകൂടെ വായിച്ച. അടുത്തത് അതിന്റെ 10-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ച, കൂടാരത്തിൽ നോക്കുക. അപ്പൊ ഈ യാഗപീഠത്തിൽ അർപ്പിക്കുന്ന ഈ യാഗവസ്തുവിനെ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് ആർക്കും അഹോവൃത്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓഹരിയും കിട്ടും. മറ്റ് യാഗങ്ങളുടെ വലത്തെ കുറക് അല്ലെങ്കിൽ ഇന്ന ഭാഗം പുരോഹിതനെന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെക്കും. എന്നാൽ ഇവിടെ എന്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദേഹം ദേഹി ആത്മാവ് തന്നെ സമ്പൂർണമായി ആ കാൽവരി ക്രൂശിൽ യാഗമാക്കി തീർന്ന ചിത്രമാണ് അവിടെ കാണുന്ന സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ തിരുവനന്തപുരം വായിക്കും, മന ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷങ്ങളെയും പോക്കി എന്നെ ശുദ്ധീകരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞതായ രക്തത്തിൻ്റെ വില നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെയും വീണ്ടെടുപ്പാണ്. എന്നാൽ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ആ നമ്മൾ ഇന്നതും കൂടെ ചിന്തിക്കണമെന്നാണ് വിചാരിച്ചപ്പോൾ മുമ്പോട്ട് പോയല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അടുത്ത സംഭവിക്കാൻ പോകുന്ന നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആ വീണ്ടെടുപ്പ് ലഭിക്കുന്ന ആ വീണ്ടെടുപ്പിന് വേണ്ടി, ആ നാളിന് വേണ്ടിയാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് ഈറ്റുന്നോവോടെ മതഭവൻ സൃഷ്ടികൾ എന്ത് ചെയ്യുന്നു? സർവ്വസൃഷ്ടിയും ആ മനുഷ്യപുത്രന്റെ വരവിനെ ആകാംക്ഷയോടെ ഈറ്റുനോവോടെ കാത്തു നിൽക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ലോകരാഷ്ട്രങ്ങൾ സമാധാനം ലോകത്ത് വരുത്തുവാണ്ടൊക്കെ വന്ന് സമാധാനത്തിലെത്തിക്കുവാൻ എന്തെല്ലാം ക്രിയകളും പ്രവൃത്തികളും, അതിനുവേണ്ടി എത്രയെത്ര ഡോളറുകൾ ചെലവാക്കുന്നു സമാധാനം ഉണ്ടാക്കുവാൻ. ദൈവജനം പറയുന്നത് സമാധാനം സമാധാനം എന്ന് പറയുന്നത് പറയുമ്പോൾ, ഹല്ലേലൂയ, നാശം പെട്ടെന്ന് വന്ന് ഭവിക്കും എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, മുമ്പോട്ട് നമുക്ക് പോകും തോറും. സ്തോത്രം, അതിൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളോട് വായിച്ചാട്ട്. എബ്രായർ 10:1-4. അപ്പൊ ന്യായ പ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. സ്തോത്രം, അപ്പൊ അങ്ങനെയെങ്കിൽ കൃപായുഗം അല്ലെങ്കിൽ ന്യായ എബ്രായ ലേഖനം ആ നിഴലായിരുന്നതിൻ്റെതായിരിക്കുന്ന പൊരുൾ. സ്തോത്രം, വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ അപ്പൊ അനുരൂപവും സ്വരൂപവും, നിഴലും പൊരുളും. സ്തോത്രം, അനുരൂപ സ്വരൂപമല്ലായി കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. സ്തോത്രം, അപ്പൊ അവര് കഴിച്ച യാഗങ്ങൾ 1000000 ലക്ഷക്കണക്കിന് ആടുകളെയും ആട്ടുകൊറ്റന്മാരെയും കാളകളെയും അറുത്തൂലേ. സ്തോത്രം, അതിനുവേണ്ടിയും കൂടി ആയിരുന്നു ഫറവോൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കന്നുകാലികൾ ആടുകൾ മാടുകളൊക്കെ ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞല്ലോ പറ്റത്തില്ല, അത് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ യഹോവയ്ക്ക് യാഗം കഴിക്കണമെങ്കിൽ കാളയും ആടും വേണം. പ്രൈസലോ. സ്തോത്രം, ഇതൊക്കെ കഴിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? വരുവാനുള്ള കഴിക്കുന്ന നന്മകളുടെ നിഴൽ കണ്ടുകൊണ്ട്, ആ നിഴലിൽ നിന്നുകൊണ്ട് ആ പൊരുളായിരിക്കുന്ന, ആ ഊനമില്ലാത്ത, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ആ ദൈവത്തിന്റെ കുഞ്ഞാട്, അഥവാ കാലസമ്പൂർണതയെ ജനിക്കുവാൻ പോകുന്ന സ്ത്രീയുടെ സന്തതിയായി വരുവാൻ പോകുന്ന മശിഹ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ മോശയുടേതായിരിക്കുന്ന പുസ്തകത്തിൽ പറയുന്ന പ്രവാചകൻ നിന്റേതായിരിക്കുന്ന ഗോത്രത്തിനും നിന്റെ കുടുംബത്തിനും ജനത്തിൽ നിന്നൊരു പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിക്കും. യേശുവിനെ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിക്കുന്ന കരയിൽ നിൽക്കല്ല യെരുശലേമിൽ നിൽക്കുന്ന യേശുവിനെ പിടിക്കുവാനുമെന്നതായി ജനങ്ങൾ തിരിച്ചു എന്ന് അയച്ചവരടുക്കൽ ചെല്ലുമ്പോൾ, അല്ലെ യേശുവിന് അടുക്കൽ വന്നവർ ചോദിക്കുന്നു, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ, നീ ആരാണ്? യോഹന്നാനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കാണ്. നീ ആരാണ്? ശിയാവാണോ? യിരെമ്യാവാണോ? ഏലിയാവാണോ? അതോ ആ പ്രവാചകനാണോ? ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മോശ പറഞ്ഞിരിക്കുന്ന ആ പ്രവാചകൻ, നാം പ്രവചിച്ച മെസ്സിഹായെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ പ്രവാചകനാണോ? ആണോ ഇല്ലയോ എന്ന് പ്രമാണം കയ്യിലുള്ളതായി ഇവർക്ക് അറിഞ്ഞുകൂടെ? സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ മൂന്നാമത്തെ, ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതാകിയാൽ ലോകത്തിൽ വരുമ്പോൾ. 40-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യമാണ് ഇവിടെ പൗലോസ് കൊണ്ട് നിരത്തിയിരിക്കുന്നത്. സ്തോത്രം, എത്ര അനുഗ്രഹമായിരിക്കുന്ന ഒരു നല്ല സന്ദർഭമല്ലേ കർത്താവ് നമുക്ക് തന്നത്. കൂടെ കൂടെ യാഗങ്ങളെ കഴിച്ചുകൊണ്ട് പാപത്തിന് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ, സമാധാനവും സന്തോഷവും ഇല്ലാതെ അവർ കടന്നു പോവുകയാണ്. അവർ പറയുന്നത്, യാഗം കഴിച്ചു, ഇനി അടുത്തൊരു അണ്ടത്തിലേക്ക് ഒരു കാളയെ ഉണ്ടാക്കണമല്ലോ, കാളയെ അല്ലെങ്കിൽ അതിനുവേണ്ടി ഊണമില്ലാത്തൊരു കാളയെ വളർത്തിയെടുക്കണം, ഒരാട്ടുകൊറ്റനെ വളർത്തിയെടുക്കണം, അതിനുവേണ്ടി വീട്ടിലില്ലെങ്കിൽ വില കൊടുത്തു വാങ്ങണം, അത് ഊനമില്ലാത്തതായിരിക്കണം, പുള്ളിയോ മറുകോ ഒന്നും പാടില്ല. സ്തോത്ര ബന്ധപ്പാടെന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ്, ഊനമില്ലാത്ത കർത്താവ്, അവന് ഏതെല്ലാം കോടതികൾ ഏതെല്ലാം രീതിയിൽ വിസ്തരിച്ചു അല്ലേ. പീലാത്തോസ് 3 പ്രാവശ്യം പുറത്തു വന്ന് പറഞ്ഞു, ഇവനിലൊരു കുറ്റവും കാണുന്നില്ല, ഇവനിലൊരു കുറ്റവും കാണുന്നില്ല, ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. പെസഹായിൽ ഒരുവനെ വിട്ടയക്കുന്ന പതിവുണ്ട്, ഞാൻ യേശുവിനെ വിട്ടയക്കുവാൻ ശ്രമിക്കുന്നു, നിങ്ങൾ എന്ത് പറഞ്ഞു? അവർ പറഞ്ഞു, വേണ്ട, അവനെ ക്രൂശിക്ക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കാരെ വേണം? കൊള്ളക്കാരനും അക്രമിയുമായിരിക്കുന്ന ബർബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. സ്തോത്രം, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ എന്നുള്ളതായിരിക്കുന്ന ആ സ്നാപക യോഹന്നാന്റെ വാക്കിൽ എന്നെയും നിങ്ങളെയും കൂടെ സ്വർഗത്തിലെ ദൈവം ചേർത്തിരുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്നും ആ രക്ഷണ്യ പ്രവൃത്തി, ആ പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നും ലോകത്തിൽ ദൈവത്തിന്റെ സഭ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. ഹാലലിയ. നമ്മുടെ കർത്താവ് അവന്റെ വരവടുക്കൽ വാതിക്കലായി. അപ്പൊ ഈ പാപപരിഹാരത്തിന്റെ 1-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 2-ാമത്തെ ഘട്ടം കൂടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ ക്ലാസ് നമ്മൾ അവസാനിക്കും. അടുത്തത് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് കൂടാരപ്പെരുന്നാൾ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ്. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ അവന്റെ സന്നിധിയിൽ കൊണ്ടുവച്ചിരിക്കുന്ന കൃപകളെ ഓർത്തുകൊണ്ട്, അവൻ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, ന്യായപ്രമാണത്തിൻ്റെതായിരിക്കുന്ന വിലപ്പെട്ട യാഗങ്ങൾ ഹല്ലേലൂയ സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ, സ്വന്തം പുത്രൻ്റെതായിരിക്കുന്ന ഏകയാഗത്താൽ ഒരിക്കലായി അവൻ അർപ്പിക്കപ്പെട്ടതുകൊണ്ട്, സ്തോത്രം, നമുക്ക് എന്നേക്കും പൂർണ്ണമായ പരിഹാരം വരുവാണ്ടൊക്കെ വേണം. വിദുസനത്തിലേക്ക് അടുത്തു വന്ന് കർത്താവിനെ സ്തുതിക്കവൻ അവസരം തന്ന ആ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും കൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടും ദൈവസന്നിധിയിലായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.